നാമ ക്രിസ്തുവിനെ പിന്തുടർന്നാൽ നമ്മുടെ വൈവാഹിക ജീവിതം വളരെ മഹത്വപൂർണമാകും എന്ന് സൂചിപ്പിക്കുന്ന വാക്യങ്ങളൊന്നും തിരുവഴുത്തിൽ നാം കാണുന്നില്ല.
സോ ഇഫ് യു ഫോളോ ദ ലോർഡ് ആൻഡ് യു ഡോണ്ട് ഹാവ് എ ഗ്ലോറിയസ് മാരിഡ് ലൈഫ്, ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ആർ നോട്ട് ഫോളോയിങ് ദ ലോർഡ്.
അതിന്റെ അർത്ഥം നിങ്ങൾ കർത്താവിനെ അനുകരിക്കുകയും പിന്തുടരുകയും നിങ്ങളുടെ വൈവാഹിക ജീവിതം മഹത്വപൂർണമാകുകയും ചെയ്യുന്നില്ല എന്ന് വന്നാൽ നിങ്ങൾ കർത്താവിനെ പിന്തുടരുന്നില്ല എന്ന് അതിനർത്ഥമില്ല.
What the Bible does say is that if you follow the Lord, you will have a glorious life.
നിങ്ങൾ ദൈവത്തെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് മഹത്വപൂർണമായ ഒരു ജീവിതം ഉണ്ടാകും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്.
To have a glorious married life, both people must follow the Lord.
മഹത്വപൂർണമായ ഒരു വൈവാഹിക ജീവിതം ഉണ്ടാകണമെങ്കിൽ രണ്ടുപേരും കർത്താവിനെ പിന്തുടരേണ്ടതായിട്ടുണ്ട്.
There is only one verse in the Bible which says that we should try to obey this as far as possible.
നിവർത്തി ഉള്ളിടത്തോളം, കഴിയുന്നിടത്തോളം, സാധിക്കുന്നിടത്തോളം ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു വാക്യമാണ്, ഒരേ ഒരു വാക്യമാണ്.
It never says try not to lust with your eyes.
കണ്ണുകൊണ്ട് മോഹിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നല്ല പറയുന്നത്.
As far as possible.
കഴിയുന്നിടത്തോളം അങ്ങനെ ശ്രമിക്കണം എന്ന് പറയുന്നില്ല.
It doesn't say try not to kill anyone.
ആരെയും കൊല്ലാതിരിക്കാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കണം എന്നല്ല വാക്യം.
It doesn't say try not to get angry.
ദേഷ്യപ്പെടാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കണം എന്ന്
വാക്യം. Try not to be jealous. Do your best not to be jealous.
അസൂയപ്പെടാതിരിക്കാൻ നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം എന്ന് വാക്യമില്ല.
All those commands are absolute.
ആ കൽപ്പനകളിലെല്ലാം ഒരു പൂർണ്ണതയുണ്ട്.
Put away all anger.
നിങ്ങളുടെ ദേഷ്യങ്ങളെല്ലാം നീക്കിക്കളയുക.
Put away all jealousy.
എല്ലാ അസൂയയും
നീക്കിക്കളയുക. All bitterness.
എല്ലാ കയ്പും മാറ്റിക്കളയുക.
All lust.
എല്ലാ ദുർമോഹങ്ങളും മാറ്റിക്കളയുക.
Here is one command which says as much as possible.
പക്ഷേ ഇവിടെ ഇതാ നമ്മൾ കാണുന്നു, കഴിയുന്നിടത്തോളം എന്ന് പറയുന്ന ഒരു കൽപ്പന.
Only one command.
അങ്ങനെ ഒരേ ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ.
That's in Romans 12.
റോമർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിലാണ് നാം അങ്ങനെ ഒരു കൽപ്പന കാണുന്നത്.
വേഴ്സ് 18.
അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ
ഇറ്റ് ബിഗിൻസ് വിത്ത്, ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ വേ ഇറ്റ് ബിഗിൻസ്, ഇഫ് പോസിബിൾ,
കഴിയുമെങ്കിൽ എന്നാണ് അത് തുടങ്ങുന്നത്.
ഇമാജിൻ ദാറ്റ് ഇൻ ഗോഡ്സ് വേർഡ് ദേർസ് എ കമാൻഡ് വിച്ച് സേസ് ഇഫ് പോസിബിൾ ഡു ഇറ്റ്. ദൈവവചനം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഫോർഗെറ്റ് ഇറ്റ്.
കഴിയുമെങ്കിൽ ചെയ്യുക, കഴിയുന്നില്ലെങ്കിൽ ആ കാര്യം മറന്നേക്കുക.
കമാൻഡ് ലൈക്ക് ദാറ്റ് ഇൻ ദി ബൈബിൾ ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ് ഓൺലി ഇഫ് പോസിബിൾ.
ഓ, വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിയുമെങ്കിൽ ചെയ്യുക എന്ന്
നോ അതർ കമാൻഡ് ലൈക്ക് ദാറ്റ്.
മറ്റൊരു കൽപ്പനയും അങ്ങനെയില്ല.
എവറി കമാൻഡ് ഇസ് ദാറ്റ് ഇസ് നോ ഇഫ് പോസിബിൾ, യു ഹാവ് ടു ഡു ഇറ്റ്.
മറ്റെല്ലാ കൽപ്പനകളും നിങ്ങൾ അത് ചെയ്തേ മതിയാകൂ, അതിന്റെ അകത്തൊരു
ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു, ഇറ്റ് ഡസന്റ് സേ ഇഫ് പോസിബിൾ.
ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയിൽ പോലും കഴിയുമെങ്കിൽ.
ദാറ്റ് ഈസ് സച്ച് എ ഹൈ കമാൻഡ് ടു ലവ് ആസ് ജീസസ് ലവ്ഡ്.
യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നാണ് കൽപ്പന.
ഈവൻ ദാറ്റ് ദേർ ഇസ് നോ ഇഫ് പോസിബിൾ.
അവിടെ പോലും ഒരു കഴിയുമെങ്കിൽ ചേർത്തിട്ടില്ല.
വെൻ ഇറ്റ് കംസ് ടു ലിവിംഗ് ഇൻ പീസ് വിത്ത് അതേഴ്സ്,
പക്ഷേ മറ്റുള്ളവരോട് സമാധാനത്തിൽ ജീവിക്കുന്ന കാര്യം വന്നപ്പോൾ,
ദ ഹോളി സ്പിരിറ്റ് നോസ് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ടു പീപ്പിൾ ആൻഡ് നോട്ട് ജസ്റ്റ് ഓൺ യു.
പരിശുദ്ധാത്മാവിനെ അറിയാം, അത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, രണ്ടു പേരെ ബാധിക്കുന്ന കാര്യമാണ് എന്ന്.
സോ ഇഫ് ദേർ ഈസ് എ കമാൻഡ് വിച്ച് സേസ് യു മസ്റ്റ് ലിവ് അറ്റ് പീസ് വിത്ത് ഓൾ മെൻ,
നിങ്ങൾ മറ്റുള്ള എല്ലാവരോടും എപ്പോഴും സമാധാനത്തിൽ കഴിയുകയും എന്ന പൂർണ്ണതയിൽ ഒരു കൽപ്പന ഉണ്ടായിരുന്നു.
ഐ വുഡ് ലിവ് ഇൻ കോണ്ടംനേഷൻ ഓൾ ദ ടൈം.
എപ്പോഴും ഞാൻ ഒരു കുറ്റം വിധിയിലേ എനിക്ക് കഴിയുവാൻ കഴിയുമായിരുന്നു.
ബിക്കോസ് ഇൻ സോ മെനി ഡിനോമിനേഷൻസ് ഇറ്റ്സെൽഫ് ദേർ ആർ സോ മെനി പീപ്പിൾ ഹു ഡോണ്ട് വാണ്ട് ടു ലിവ് അറ്റ് പീസ് വിത്ത് മീ.
കാരണം മറ്റ് പല സ്വഭാവങ്ങൾ പോലും പലരും എന്നോട് സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹമില്ലാത്ത പലരുമുണ്ട്.
ഹൗ കൻ ഐ ഒബേ ദാറ്റ് കമാൻഡ്?
അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ കൽപ്പന എനിക്ക് കഴിയുക?
ഇഫ് പോസിബിൾ, ആസ് ഫാർ ആസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യു, ബി അറ്റ് പീസ് വിത്ത് ഓൾ മെൻ. വേഴ്സ് 18, റോമൻസ് 12:18.
12-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും.
സോ ഫാർ ആസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ യു, യാ, ലൈക്ക് ദാറ്റ് ഓൺലി.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം,
യാ, ആസ് മച്ച് ആസ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ മീ, I must seek for peace.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സമാധാനം ആചരിക്കാൻ ശ്രമിക്കണം.
So I say that to liberate anybody who is feeling condemned here because you don't have a very happy married life.
ഞാൻ ഇത് പറയുവാൻ കാരണം ഒരു സമാധാനപൂർണമായ വൈവാഹിക ജീവിതം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറ്റം വിധിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്.
You don't have to live in condemnation feeling, well, I'm not a good testimony in the church because my married life is not very happy.
എന്റെ വൈവാഹിക ജീവിതം സന്തോഷപൂർണ്ണമൊന്നുമല്ല, ഞാൻ സഭയിൽ ഒരു നല്ല മാതൃകയായിരിക്കുന്നില്ല എന്ന കുറ്റം വിധിയിൽ ആയിരിക്കേണ്ട കാര്യം.
We should not preach unrealistic standards in the church.
അയാഥാർത്ഥ്യമായ നിലവാരങ്ങളൊന്നും നാം സഭയിൽ പ്രസംഗിക്കേണ്ടതില്ല.
I find the word of God is very realistic. Everything it speaks is possible.
കർത്താവിന്റെ വചനം വളരെ യാഥാർത്ഥ്യപൂർണമാണ്. കഴിയുന്നത്ര സാധ്യമായ കാര്യങ്ങൾ മാത്രമാണ് അത് പ്രസംഗിക്കുന്നത്.
If it is not possible, then it will say, if possible, do it.
അത് കഴിയാത്ത കാര്യമാണെങ്കിൽ കഴിയുന്നിടത്തോളം അത് ചെയ്യുവിൻ എന്നാണ് ദൈവകൽപ്പന.
സോ ബട്ട് വി ഷുഡ് നെവർ അലാവ് അവർ ഓൺ ലൈഫ് ടു ഡിസെൻഡ് ടു എ ലോ ലെവൽ ജസ്റ്റ് ബിക്കോസ് അവർ പാർട്ട്നർ ഈസ് നോട്ട് സ്പിരിച്വൽ.
നമ്മുടെ ജീവിത പങ്കാളി ആത്മീകയാണ്, ആത്മീകയല്ല, അല്ലെങ്കിൽ ആത്മീകനല്ല എന്നുള്ളതുകൊണ്ട് നാം ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം താണുപോകരുത്.
വി ആൾ നോ ദാറ്റ് എ സ്പിരിച്വൽ ഫാദർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ സ്പിരിച്വൽ ചൈൽഡ്.
ആത്മീയ പിതാവ് ഒരു ആത്മീയ സന്താനത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്കറിയാം.
ദാറ്റ് ചൈൽഡ് ഹാസ് ടു ബിക്കം സ്പിരിച്വൽ ഓൺ ഇറ്റ്സ് ഓൺ.
ആ സന്താനം അവൻ തന്നെയാണ് ആത്മീയനായി വളരേണ്ടത്.
ഇൻ ദ സെയിം വേ a spiritual husband does not produce a spiritual wife.
ആമട്ടല് പറഞ്ഞാല് ആത്മീയനായ ഒരു ഭർത്താവ് ആത്മീയയായ ഒരു ഭാര്യയെ സൃഷ്ടിക്കുന്നില്ല.
And a spiritual wife cannot produce a spiritual husband.
ഒരു ആത്മീയയായ ഭാര്യയ്ക്ക് ആത്മീയനായ ഭർത്താവിനെ സൃഷ്ടിക്കാനും കഴിയില്ല.
It is an individual thing.
അത് വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്.
Following the Lord is like a road on which only one person can walk.
കർത്താവിനെ അനുകരിക്കുക, പിന്തുടരുക എന്ന് പറഞ്ഞാല് ഒരു ഒറ്റയടി പാതയാണ്. ഒറ്റയ്ക്ക് ഒരു മാത്രമേ.
One more person cannot walk along with me, not even my son.
എന്നോടൊപ്പം ഒരാൾ കൂടെ നടന്നു പോകാനുള്ള സ്ഥലമില്ല. എന്റെ മകന് പോലും എന്നോടൊപ്പം
നടക്കാൻ കഴിയില്ല.
ഒരു കൊച്ചു കുഞ്ഞിനെ പോലും എടുത്തുകൊണ്ട് പോകാനുള്ള.
Only one person can go.
ഒരേ ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ.
And the other person has to go behind.
മറ്റൊരാൾ ആ ആളായിട്ട് തന്നെ തന്നെത്താനായിട്ട് അതിന്റെ പിന്നാലെ വരേണ്ടതായിട്ട്.
Sometimes we make this mistake.
നാം ചിലപ്പോഴേ ഈ തെറ്റ് ചെയ്യാറുണ്ട്.
We think if a man is spiritual, all his children must be spiritual.
നാം വിചാരിക്കാറുണ്ട് ഒരാൾ ആത്മീകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെല്ലാം ആത്മീകരായിരിക്കണം.
It's not true.
അത് ശരിയല്ല.
It's never been true in human history.
മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും അത് ശരിയായിരുന്നിട്ടില്ല.
I have never heard at any time anywhere any man of God in any century who has produce children like himself.
ഒരു നൂറ്റാണ്ടിലും ഒരു കാലഘട്ടത്തിലും ഒരു സ്ഥലത്തും ആത്മീകനായ ഒരുവൻ ആത്മീകരായ മക്കളെ അതേപോലെയുള്ളവരെ അവരെ വളർത്തിക്കൊണ്ടു വന്നതായിട്ട് അങ്ങനെയുള്ളവരെ
they may be born again.
അവരൊരു പക്ഷേ വീണ്ടും ജനിച്ചവരായിരിക്കാം.
But the spirituality of the father is almost never seen.
പക്ഷേ പിതാവിന്റെ ആത്മീയത ഈ മക്കളിൽ നാം പ്രതീക്ഷിക്കരുത്.
The same thing in a wife.
ഭാര്യയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്.
Our husband.
ഭർത്താവിന്റെ കാര്യത്തിലും സ്ഥിതി മറിച്ചല്ല.
So we must see that very clearly.
നാം കാര്യങ്ങളെ വ്യക്തമായി കാണേണ്ടതായിട്ടുണ്ട്.
Just like you don't have to feel condemned if your children are not as godly as you are.
നിങ്ങളെ പോലെ ആത്മീയരല്ല മക്കൾ എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുറ്റം വിധിയുടെ ആവശ്യമില്ല.
I think they should be born again. We must teach them how to be born again.
അവരെ വീണ്ടും ജനിക്കേണ്ടതിന്റെ ആവശ്യകത അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
But we shouldn't feel condemned if they are not as godly as we are.
പക്ഷേ നമ്മളെ പോലെ ആത്മീയരല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു കുറ്റം വിധിയുടെ ആവശ്യമില്ല.
Certainly they will not have our calling.
തീർച്ചയായിട്ടും നമുക്കുള്ള അതേ വിളി തന്നെ അവർക്കും ഉണ്ടായിരിക്കില്ല.
I have never expected any of my sons to have my calling.
എന്റെ അതേ വിളി എന്റെ മക്കളിൽ ഒരാൾക്ക് പോലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
Other people have expected it but not me.
മറ്റുള്ളവരൊരു പക്ഷേ അവരെക്കുറിച്ച് അത് പ്രതീക്ഷിച്ചിരിക്കാം, പക്ഷേ ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നു.
Because I know God's word.
കാരണം എനിക്ക് ദൈവവചനം അറിയാം.
In the same way you cannot expect a man's wife to be as spiritual as him.
അതുപോലെ തന്നെ ഒരു ആത്മീയനായ ഒരുവന്റെ ഭാര്യ അവനെ പോലെ ആത്മീയത അവളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്.
Or a spiritual sister's husband to be as spiritual as her.
ആത്മീയയായ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അവരെപ്പോലെ തന്നെ ആത്മീകരായിരിക്കണമെന്നില്ല.
An elder's wife may not be spiritual.
ഒരു മൂപ്പന്റെ ഭാര്യ ആത്മീകയായിരിക്കണമെന്നില്ല.
We must remember that.
നാം ആ കാര്യം ഓർത്തിരിക്കണം.
You should not make that mistake to think if the elder is spiritual, automatically his wife is spiritual.
ഓ, മൂപ്പന് ആത്മീയനാണ്, അതുകൊണ്ട് യാന്ത്രികമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും ആത്മീയയായിരിക്കുമെന്ന് നാം കരുതുന്നു.
A lot of problems arise because we have such wrong, unbiblical ideas in our mind.
വേദപുസ്തക വിരുദ്ധമായ ധാരാളം ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിലുള്ളതാണ് കുഴപ്പങ്ങൾക്ക് കാരണം.
And sometimes some sisters also think I'm spiritual because my husband is an elder. Of course I must be spiritual.
സഹോദരിമാരും ചിലർ അങ്ങനെ ചിന്തിക്കാം, എന്റെ ഭർത്താവ് ഒരു മൂപ്പനാണ്, അതുകൊണ്ടും ഞാനും ആത്മീയയാണ് എന്ന് ചിന്തിക്കാം.
That is the height of stupidity.
അത് അസംബന്ധത്തിന്റെ അങ്ങേയറ്റമാണ്.
Now having said that, let me also say that it is God's will as far as possible that our homes should be godly.
ദൈവഹിതം അനുസരിച്ച് കഴിയുന്നിടത്തോളം നമ്മുടെ കുടുംബങ്ങൾ ദൈവീക ഭവനങ്ങളായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.
We have many cases in many of our churches now where sometimes the husband comes alone to our church, the wife doesn't come.
നമ്മുടെ പല സഭകളിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട്. ഭർത്താക്കന്മാർ ദൈവവഴിയിൽ വന്നിരിക്കുന്നു, പക്ഷേ ഭാര്യ വന്നിട്ടില്ല.
Or a sister comes and her husband doesn't come.
അല്ലെങ്കിൽ ഭാര്യ വന്നിട്ടുണ്ട്, ഭർത്താവ് വന്നിട്ടില്ല.
Sometimes children don't come.
മറ്റൊരിടത്ത് കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവില്ല.
Sometimes the children come, the parents don't come.
മറ്റു ചിലയിടത്ത് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, മാതാപിതാക്കൾ വന്നിട്ടില്ല.
We wish they would all come.
നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും വരണം എന്ന് തന്നെയാണ്.
But if it doesn't happen that way,
പക്ഷേ ആ മട്ടിൽ ആ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ,
we have to accept what there is.
എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി.
Seek as far as possible to have a godly home.
കഴിയുന്നിടത്തോളം ഒരു ആത്മീയമായ ഭവനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം.
Aim must be to have a godly home.
ഒരു ആത്മീയമായ ഭവനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
സോ യു ഷുഡ് നോട്ട് ലിസൺ ടു ദിസ് മെസ്സേജ് ആൻഡ് സേ ഓക്കെ ഫ്രം നൗ ഓൺ ഐ എം ജസ്റ്റ് ഗോണ്ട് ലിവ് മൈ സെൽഫ്. I heard that my wife will never be spiritual, so I'm going to just live all by myself.
അതുകൊണ്ട് ഈ സന്ദേശം കേട്ടതിന് ശേഷം സംഗതികളൊക്കെ ഇപ്പോഴും എനിക്ക് വ്യക്തമായി. ഞാൻ ഭാര്യ ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ല, ഞാൻ തന്നെ ഇനി ആത്മീയനായിട്ട്.
Now today I got the liberating message.
ഇന്ന് എനിക്ക് ആ വിമോചനത്തിന്റെ സന്ദേശം ലഭിച്ചു കഴിഞ്ഞു.
Then you understood it wrong.
അങ്ങനെയെങ്കിലും നിങ്ങൾ തെറ്റായ നിലയിലാണ് കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത്.
There are many people who have had ungodly wives who have changed their wives by their example.
അഫക്തയായ ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ പലരും അവരുടെ ആത്മീയമായ വഴികളുണ്ട്, ആ ഭാര്യമാരെ അവരെ മനം തിരിച്ചതായിട്ട് നമുക്ക്.
When it says love your wife like Christ loved the church, what does that mean?
ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
Jesus the husband loved a godless wretch like me and changed me.
കർത്താവ് ഒരു ഭർത്താവിനെ പോലെ എന്നെ, പാപിയായ എന്നെ പോലെയുള്ള ഒരു ആളിനെ സ്നേഹിച്ചതുപോലെ
and changed me.
എന്നെ അങ്ങനെ സ്നേഹിച്ച് എന്നെ മനം തിരിച്ച് എന്നെ മാനസാന്തരപ്പെടുത്തിയതുപോലെ
and changed me into someone who loves the Lord.
കർത്താവിനെ സ്നേഹിക്കുന്ന ഒരുവനാക്കി എന്നെ മാറ്റിയതുപോലെ.
So if a husband loves his wife like that possibility is also there.
ഭർത്താവ് അതുപോലെ ഭാര്യയെ സ്നേഹിച്ചാൽ ഈ ഒരു സാധ്യത അവിടെയും കിടപ്പുണ്ട്.
That should be our goal.
അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
Always.
എന്നും നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം.
I must have a godly husband, a godly wife, godly children.
ഓ, ദൈവികമായ ആ ബോധ്യമുള്ള ഭർത്താവ്, അങ്ങനെയുള്ള ഭാര്യ, അങ്ങനെയുള്ള.
As long as you live on the earth, that must be your goal.
ഈ ഭൂമിയുടെ പരപ്പിലെ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം.
But what I said earlier was to prevent you from living under condemnation because you have not attained to that goal yet.
പക്ഷേ ഇന്നും ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഒരു കുറ്റവിധിയിൽ ജീവിക്കേണ്ട കാര്യമില്ല. ആ കുറ്റവിധിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനാണ് ഞാൻ ആദ്യം ആ കാര്യങ്ങൾ പറഞ്ഞത്.
But that does not mean you should change your goal today.
അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഇന്നു മുതൽ മാറ്റിക്കളയണമെന്നല്ല.
The Bible says let us press on to perfection.
നമ്മൾ പൂർണ്ണതയിലേക്ക് ആയണം എന്നാണ് വേദപുസ്തകം പറയുന്നത്.
That means my life must be perfect.
അതിന്റെ അർത്ഥം എന്റെ ജീവിതം പൂർണ്ണമായിരിക്കണം.
My home must be perfect.
എന്റെ കുടുംബം പൂർണ്ണമായിരിക്കണം.
Church must be perfect.
എന്റെ സഭ പൂർണ്ണമായിരിക്കണം.
And we have to press on to that till the end of our life.
നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നമ്മൾ ആ പൂർണ്ണതയിലേക്ക് കാഞ്ഞുകൊണ്ടിരിക്കണം.
We don't have to give up just because people in our church are not cooperating or people in our home are not cooperating.
നമ്മുടെ സഭയിൽപ്പെട്ടവരോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വെച്ച് അത് പാതി വഴിക്ക് നമ്മൾ ഉപേക്ഷിച്ചു കളയരുത്.
When we are young, we have a lot of idealistic concepts.
നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് വളരെ ആദർശപരമായ ചിന്തകൾ ഉണ്ടായിരിക്കാം.
And I remember when we started in Bangalore too, I thought we are going to build a perfect church.
ഞങ്ങളെ ബാംഗ്ലൂരിലെ മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ പൂർണ്ണമായ സഭ ഞങ്ങൾ പണിയുകയാണ് എന്ന
ധാരണ. I have given up that hope long ago.
ആ പ്രതീക്ഷ ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു.
I have discovered that in every church there is an outer court, like in the tabernacle, of people who are just not interested in becoming wholehearted disciples of Jesus.
എനിക്ക് ബോധ്യം വന്നിരിക്കുന്ന ഒരു കാര്യം, ഏത് സഭയിലും സമാഗമന കൂടാരത്തിലെ പോലെ ഒരു പ്രാകാരമുണ്ട്. ആ പ്രാകാരത്തിൽ പൂർണ്ണതയിൽ എത്തുവാൻ താല്പര്യമില്ലാത്ത ഒരുപറ്റം ആളുകൾ കാണും.
They will always be there.
അവരെന്നും അവിടെ കാണും.
Even Jesus didn't have a perfect church. There was one person who was a crook.
യേശുക്രിസ്തുവിന് പോലും ഒരു പൂർണ്ണമായ സഭ ഉണ്ടായിരുന്നില്ല, കാരണം 12 ശിഷ്യന്മാരിൽ ഒരുവൻ കള്ളനായിരുന്നല്ലോ.
And we are much less than Jesus.
യേശുവിനേക്കാൾ എത്രയോ ചെറുതാണ് നമ്മൾ.
And if those disciples had come with their families also, then I don't know how many carnal people would have been in that group.
ഒരുപക്ഷെ ആ ശിഷ്യന്മാരെല്ലാം അവരുടെ കുടുംബത്തോടൊപ്പമാണ് വന്നിരുന്നതെങ്കിൽ ആ സഭയിൽ എത്ര ജനീയരുണ്ടാകും.
Among the men alone there was one crook.
ആ പുരുഷന്മാരെ മാത്രം എടുത്തിട്ട് തന്നെ ആ കൂട്ടത്തിൽ ഒരുവൻ കള്ളനായിരുന്നു.
So we have church with men, women, children. Somebody has come because the husband came, somebody has come because the wife came. They may not have come because they were gripped themselves.
നമുക്ക് നമ്മുടെ സഭയിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരെ പലരും ഭർത്താവ് ഉള്ളതുകൊണ്ടും ഭാര്യ ഉള്ളതുകൊണ്ടും വരുന്നവരാണ്. എല്ലാവരും ഒരേ മട്ടിൽ പ്രതീക്ഷ.
Even though we are not a perfect church,
നമുക്കൊരു പൂർണ്ണമായ സഭ ഇല്ലെങ്കിൽ പോലും,
we will never have a perfect church on this earth.
നമുക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും അങ്ങനെ ഒരു സഭ കെട്ടിപ്പടുക്കുവാൻ കഴിയില്ല.
We are going to preach that we press on to perfection, and those who have a ear to hear that will press on to perfection.
നമ്മൾ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രസംഗിക്കുകയും അത് കേട്ടിരിക്കുന്നവർക്ക് ആ താല്പര്യത്തിലേക്ക് നയിക്കപ്പെടുകയും വേണം.
Those who have a ear to hear,
അത് കേൾക്കുവാൻ ചെവിയുള്ളവർ.
In the same way in our home,
നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്.
Even if for the last 20 years your life has been miserable with your marriage partner, you must still press on to perfection. Don't give up hope.
ഒരുപക്ഷെ കഴിഞ്ഞ 20 വർഷമായിട്ട് നിങ്ങളുടെ വൈവാഹിക ജീവിതം ഒരു പരാജയമാണെങ്കിൽ പോലും നിങ്ങൾ കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. നിങ്ങൾ പൂർണ്ണതയ്ക്ക് വേണ്ടി ആഞ്ഞുകൊണ്ടിരിക്കുക.
If your child is 35 years old not converted, don't give up hope. Still hope that he or she will get converted.
നിങ്ങളുടെ കുഞ്ഞ് 35 വയസ്സ് പ്രായമായിട്ട് ഇതുവരെയും മനം തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴും പ്രതീക്ഷ അവസാനിപ്പിച്ച് കളയരുത്. ഇപ്പോഴും അവനോട് അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം.
So let me mention that right at the beginning. Our aim is to build a perfect home.
ഒരു പൂർണ്ണമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം.
But if it takes 50 years, we'll work 50 years.
ഒരുപക്ഷെ അതിന് 50 വർഷം എടുത്തേക്കാം. നാം 50 വർഷവും അതിനുവേണ്ടി ആഞ്ഞുകൊണ്ടിരിക്കണം.
We're never going to stop climbing this mountain.
നാം ഈ കൊടുമുടി ഒരിക്കലും കീഴടക്കുകയില്ല. നാം കയറിക്കൊണ്ട് തന്നെ ഇരിക്കും.
We're never going to give up saying, oh, my wife is hopeless, there is no hope for her.
ഓ, എന്റെ ഭാര്യയെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല, അവളെ കുറിച്ച് നന്മയൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ
ഉപേക്ഷിക്കുകയാണെങ്കിൽ,
നിങ്ങൾ ഇന്ന് ആ മനോഭാവത്തിലായിരിക്കുകയാണെങ്കിൽ ആ മനോഭാവം മാറ്റുവാനേ ഞാൻ നിങ്ങളെ.
Oh, you say my husband is hopeless. I mean, I've tried for 20 years, he is not going to change.
കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ശ്രമിക്കുന്നു, എന്റെ ഭർത്താവിൽ ഒരു മാറ്റവും ഇല്ല, കാര്യങ്ങൾ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന മനോഭാവമാണെങ്കിൽ അത് മാറ്റുവാനേ ഞാൻ ഉദ്ബോധിപ്പിക്കും.
I was speaking to one brother in our church the other day.
കഴിഞ്ഞ ഒരു ദിവസം സഭയിൽപ്പെട്ട ഒരു സഹോദരനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു.
Struggling.
അദ്ദേഹം
not growing spiritually too much.
ആത്മീയമായിട്ട് വലിയ നേട്ടമൊന്നും കൈവരിക്കാതെ പിന്നെയും.
So he asked me.
അദ്ദേഹം എന്നോട് ചോദിച്ചു.
He said, Brother Zach, how is it you have not given up on me all these years?
Brother Zach, നിങ്ങൾക്ക് എന്നെ കൊണ്ട് മടുത്തിട്ടില്ല, എന്നെ ഉപേക്ഷിക്കാൻ എന്താണ് ഈ വർഷങ്ങളൊക്കെ ആയിട്ട്.
Because God never gave up on me at any time, that's why.
ഞാൻ അതിനെ കൊടുത്ത മറുപടി, ദൈവത്തിന് ഇത്രയും നാളുകൊണ്ട് എന്നെ മടുത്തിട്ടില്ല.
So that's no problem for me.
അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന്
ഞാൻ. I will never give up on anyone.
ഞാൻ ആരെയും മടുത്തു കളഞ്ഞിട്ടില്ല.
If they come and they hear, there's still hope.
അവർ വരികയും കേൾക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.
And you must have hope always for your husband or wife and children, always till you die.
നിങ്ങളുടെ ഭാര്യയെ സംബന്ധിച്ച്, ഭർത്താവിനെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്നും മരണം വരെ നിങ്ങൾ
പ്രതീക്ഷിച്ചിട്ടുണ്ട്.
കാര്യങ്ങൾ മെച്ചപ്പെടും.
ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ഗോയിങ് ടു ബി ലൈക് ദിസ്.
എന്നും ഇതേപോലെ ഇരിക്കുകയില്ല.
ഇറ്റ്സ് ഗോയിങ് ടു ബി ബെറ്റർ.
കാര്യങ്ങൾ മെച്ചപ്പെടും.
സോ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, ലെറ്റ്സ് ടേൺ ടു മാത്യു ചാപ്റ്റർ 5.
ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 5 അധ്യായത്തിലേക്ക് കടന്നു വരാം.
ഇൻ മാത്യു 5 ജീസസ് ബിഗാൻ ടു ടീച്ച് അബൌട്ട് ദിസ് ഹൗസ് ബിൽറ്റ് ഓൺ ദ റോക്ക് ദാറ്റ് കാൻ നെവർ ബി ഷേക്കൻ.
പാറമയിൽ പണിയപ്പെട്ട ഭവനം ഒരിക്കലും കുലുങ്ങിപ്പോകാത്ത ഭവനത്തെക്കുറിച്ച് കർത്താവോട്
പറയുന്നു.
മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിലാണ് അത് പറയുന്നത്.
That the wise man built his house on the rock because he heard these words of mine, verse 24, and acted on them.
Agayal ende ee vadanangale kettu cheyunavanokkeyum paaramel veedu panuda buddhiyulla manushinodu
thinnaagunu. Rain, flood, winds, nothing could destroy it.
Vanmazha churinju nadigal pongi kaatchadichu aa veedinmel alachu adu paaramel adisthanam ullathagayal veenilla.
And that is what Jesus said in Matthew 5, 6, and 7. Those words which he referred to in verse 24.
ഈ ഭാഗത്ത് നാം കണ്ട വാക്യങ്ങളെയാണ് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം
അധ്യായം
എന്റെ ഈ വാക്കുകൾ
അത്
അഞ്ചാം അധ്യായത്തിലാണ്
ആരംഭിക്കുന്നത്.
നിങ്ങളുടെ ഭവനം നിങ്ങൾ ഒരു പാറമേൽ പണിയുവാൻ ആരംഭിക്കുന്നു.
Listen to these words of mine and seek to live according to them.
എന്റെ ഈ വാക്കുകളെ കേട്ട് അത് പ്രകാരത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക.
സോ when we read, say, let's look at Matthew 5 verses 3 to 12.
Now Matthayi ezhuthiya suvisesham 5-inte 3 mudale 12 vareyulla vaakyangal.
We can see how we can begin to build a home which is on a rock.
Enganeyana paaramayil oru bhavana paniyan thodangunnathu ennu avideyana naam kaanunnu.
And you need to apply this only to yourself.
Idu ningale sambandhichu maatrame ningale adu.
Never mind if your marriage partner is not interested in this or cooperating in this.
ee karyathile ningalde jeevitha pangaliki taalpariyamilla sahikkunnilla.
What did we read in the beginning? If possible, as much as it depends on you.
kaliyunnadathollo ennu naam aadyam vaichallo ningale kondu kaliyunnadathollo.
That's all.
athrayum maatram.
And if you spend 50 years trying to build such a home and your partner never cooperated for 50 years, at least you would have become spiritual.
50 വർഷം നിങ്ങൾ ഇതിന് ശ്രമിച്ചു, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് സഹകരിച്ചില്ല എന്ന് വന്നാലും നിങ്ങൾക്കെങ്കിലും ആത്മീയരായി മാറുവാൻ.
And your children would have seen a good example in you.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിൽ ഒരു നല്ല മാതൃക അവർ കാണും.
So why shouldn't we do as much as it depends on us?
ഓ നമ്മൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നിടത്തോളം ചെയ്യുക.
Leave your partner's business to himself or herself.
നിങ്ങളുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ച കാര്യങ്ങൾ അവൾക്ക് തന്നെ അല്ലെങ്കിൽ അവന് തന്നെ വിട്ടുകൊടുക്കും.
What's the first thing?
ആദ്യത്തെ കാര്യം എന്താണ്?
Jesus said, blessed are the poor in spirit, for theirs is the kingdom of heaven.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
Okay. What is the first rock I have to put in this foundation to build a solid home?
ഈ നല്ല അടിസ്ഥാനമുള്ള ഈ ഭവനം പണിയുവാൻ ഞാൻ ഇടേണ്ട ആദ്യത്തെ ആധാരശില എന്താണ്?
Be poor in spirit.
ആത്മാവിൽ ദരിദ്രനായിരിക്കുക.
That means in very simple words, always have an awareness of your own spiritual needs.
നിങ്ങളുടെ ആത്മീയ ആവശ്യത്തെക്കുറിച്ച് സദാ അതിനെക്കുറിച്ച് താൽപര്യമുള്ളവനായിരിക്കുക, അതിനെക്കുറിച്ച് വിശപ്പുള്ളവനായിരിക്കുക.
To have an awareness of your partner's spiritual need, you don't need any exhortation. The world is full of people who are aware of what is wrong with your husband, what is wrong with your wife.
നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആത്മീയ ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് കാര്യങ്ങൾ കുഴപ്പമായി തീരും. അങ്ങനെയുള്ളവരെ കൊണ്ടാണ് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നത്.
Everybody in the world knows what is the problem with somebody else.
എല്ലാവർക്കും അറിയാം മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുഴപ്പം എന്താണെന്ന്.
The problem is they don't know what is wrong with them.
അവരുടെ പ്രശ്നം തങ്ങളെ സംബന്ധിച്ച് എന്താണ് കുഴപ്പമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്.
Jesus started there.
യേശുക്രിസ്തു അതുകൊണ്ട് അവിടെയാണ് ആരംഭിച്ചത്.
He said you begin with an awareness of your own spiritual need.
നിങ്ങളുടെ സ്വന്തമായ ആത്മീയ ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തിൽ അവിടെ തുടങ്ങണം.
That's enough.
അത് മതി.
Forget the other person.
മറ്റേയാളെ മറന്നുകളയുക.
This is the man who is poor in spirit.
ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ.
You see, we are all like beggars.
നാം എല്ലാം ഭിക്ഷക്കാരെ പോലെയാണ്,
യാചകരെ. The world is full of beggars because nobody is rich spiritually.
ആത്മീയമായി സമ്പന്നരല്ല എല്ലാവരും എന്നുള്ളത് കൊണ്ട് ഈ ലോകം മുഴുവൻ യാചകരെ കൊണ്ട് ആത്മീയ.
Not even 1% like Jesus. We are not even.
ഒരു ശതമാനം ആളുകൾ പോലും യേശുക്രിസ്തുവിനെ
പോലെ. No, all of us, we are not even 1% like Jesus.
യേശുക്രിസ്തുവിനെ പോലെ ഒരു ശതമാനം പോലും നമ്മൾ ആരും ആയി തീർന്നിട്ടില്ല.
So we are all like beggars.
നാം എല്ലാം അതുകൊണ്ട് യാചകരെ പോലെയാണ്.
And you see beggars sitting with lepers or beggars sitting on the road.
റോഡരികിലെ യാചകരിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്.
I have never seen a beggar asking me to put money in the other fellow's tin.
ഒരിക്കലും ഒരു യാചകൻ പോലും പറഞ്ഞു കേട്ടിട്ടില്ല അടുത്തിരിക്കുന്ന മറ്റേ യാചകന് ഭിക്ഷ കൊടുക്കാൻ.
He's asking for himself.
തനിക്ക് ഭിക്ഷ തരണമെന്നാണ് എല്ലാ
യാചകനും. He's not aware of his fellow beggar's need. He's aware of his own need.
ആ യാചകൻ എപ്പോഴും തന്റെ ആവശ്യത്തെക്കുറിച്ചാണ് ബോധവാനായിരിക്കുന്നത്, അടുത്തിരിക്കുന്ന യാചകന്റെ ആവശ്യത്തെക്കുറിച്ചല്ല.
Some beggar comes banging at my gate. He's not saying, please give some money to the other chap who's coming next after me.
എന്റെ ഗേറ്റിലെ മുട്ടിക്കൊണ്ട് ഒരു യാചകൻ മറ്റൊരുവന് പണം കൊടുക്കണമേ എന്ന് ഒരിക്കലും പറയുന്നു.
No.
ഒരിക്കലും അങ്ങനെ പറയുന്നില്ല.
That is how we must be spiritually.
ആത്മീക കാര്യങ്ങളെ സംബന്ധിച്ച് നാം
we come to God and say, Lord, change me.
നാം ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് ദൈവമേ എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം.
I am in need, Lord.
ഞാൻ ആവശ്യത്തിലായിരിക്കുന്നു.
I don't want to concentrate on my husband's need and pray for him or my wife's need and pray for her.
എന്റെ ഭർത്താവിന്റെ ആവശ്യം കണ്ടിട്ട് അവനു വേണ്ടി പ്രാർത്ഥിക്കുകയോ എന്റെ ഭാര്യയുടെ ആവശ്യം കണ്ടിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല.
Let's be aware of our own need.
നമ്മുടെ സ്വന്തം ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുക.
Even if your partner is a godless person.
നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു ദൈവഭയം ഇല്ലാത്തവനാണെന്നിരിക്കുന്നു.
Yeah, there is a place to pray for other people.
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീർച്ചയായിട്ടും ഒരു അവസരമുണ്ട്.
The Bible says pray for one another.
അന്യോന്യം പ്രാർത്ഥിക്കാൻ വേദപുസ്തകം പറയുന്നു.
But we cannot pray for others in a spiritual way if we do not start with an awareness of our own need.
പക്ഷേ നമ്മുടെ തന്നെ ആവശ്യം കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ആത്മീകമായ രീതിയിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്
കഴിയില്ല. We pray for them in a wrong spirit.
അങ്ങനെയെങ്കിൽ നാം ഒരു തെറ്റായ ആത്മാവിലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
We will be criticizing them in our prayer.
നാം നമ്മുടെ പ്രാർത്ഥനയിൽ സത്യത്തിൽ അവരെ പരോക്ഷമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്.
So that's the first thing, an awareness of our own spiritual need.
അതാണ് ആദ്യത്തെ കാര്യം, നമ്മുടെ തന്നെ ആത്മീയ ആവശ്യത്തെക്കുറിച്ച് ഒരു ബോധ്യം.
When we are like that, the Lord says we'll be happy. The word blessed means I'll be happy.
അങ്ങനെയുള്ളത് ഭാഗ്യവാന്മാരാണ് എന്നാണ് അവിടെ പറയുന്നത്.
That means I'll be happy.
അങ്ങനെയെങ്കിൽ ഞാൻ ഭാഗ്യവാനായിരിക്കും.
We can say this is the secret of a happy life.
ഒരു സന്തോഷ ജീവിതത്തിന്റെ രഹസ്യമാണ് നാം
കാണുന്നത്. All these points here.
ഇവിടെ കാണുന്നത്.
If you read instead of blessed, which sounds like a very religious word, use the word happy.
അവിടെ ഭാഗ്യവാൻ എന്നതിന് പകരം സന്തുഷ്ടൻ, സന്തോഷവാൻ എന്ന് ഉപയോഗിക്കുക.
This is the secret of happiness.
സന്തോഷത്തിന്റെ ഒരു ഒറ്റമൂലിയാണ് നാം അവിടെ എല്ലാം കാണുന്നത്.
Even if your wife or husband never changes, you can still be a happy Christian.
നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഒരിക്കലും മനം തിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇരിപ്പാൻ കഴിയും.
If you are always poor in spirit.
നിങ്ങൾ എപ്പോഴും ആത്മീകമായ ദാരിദ്ര്യത്തിലായിരിക്കും.
And it says the kingdom of heaven belongs to such people.
സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണ് എന്ന് അവിടെ പറയുന്നു.
That means I will have a little bit of heaven in my life if I have this attitude.
ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ എന്റെ ഉള്ളില് ഞാനൊരു സ്വർഗത്തിന്റെ ചെറിയ പതിപ്പ് കൊണ്ടു നടക്കുന്നു എന്നാണ് അർത്ഥം.
And just think, wherever I go, I can bring a little bit of heaven into my home, into my church.
അപ്പോൾ ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ ഭവനത്തിലായാലും സഭയിലായാലും എനിക്ക് സ്വർഗം കൊണ്ടുപോകുവാനേ കഴിയും.
Heaven is such a happy place.
സ്വർഗമെന്ന് പറയുന്നത് അത്ര സന്തോഷകരമായ ഒരു
സ്ഥലമാണ്.
അത്ര സമാധാനപൂർണമായ.
If you got a little bit of it, you will bring something of that peace and joy to everybody you meet.
നമ്മൾ അതുണ്ടെങ്കിൽ നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും ആ സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാനാണ്.
But it begins with an awareness of our own need.
പക്ഷേ സ്വന്തം ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് കാര്യങ്ങൾ.
Now, even though you may not know this verse, the devil knows this verse.
നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വാക്യം അറിഞ്ഞുകൂടെങ്കിലും പിശാചിന് സാത്താൻ ഈ വാക്യം.
The devil knows this is the secret of happiness.
സന്തോഷത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്.
You must be aware of your spiritual need.
നീ നിന്റെ ആത്മീയ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം.
And that's why the devil does not allow you to be aware of your need, but always makes you concentrate on the need of somebody else.
അതുകൊണ്ടാണ് സാത്താൻ ഒരിക്കലും നിങ്ങളുടെ ആത്മീയ ആവശ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം തരാതെ മറ്റുള്ളവരുടെ ആത്മീയ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സദാ ബോധവാനായിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്.
Some of you who are experts at finding fault with all the other brothers and sisters and your
ആയാലും സഹോദരിയുടെ ആയാലും ഭർത്താവിന്റെ ആയാലും ഭാര്യയുടെ ആയാലും ശ്രമിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എങ്ങനെ സന്തുഷ്ടരായിരിക്കാൻ.
You are not happy today. You are not happy today.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് സന്തോഷവാനായിരിക്കില്ല.
I know you are not.
നിങ്ങൾ സന്തോഷവിരുദ്ധരായിരിക്കില്ല.
Because you are doing something against God's word.
ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്.
You try this prescription which Jesus gives.
യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ഒറ്റമൂലി ഈ മരുന്ന് നിങ്ങൾ ഒന്ന്
And see if it doesn't make you happy.
ഇത് നിങ്ങളെ സന്തോഷഭരിതരാക്കി തീർക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കുക.
Made me happy for many years. For many years I've been very happy.
എന്നെ ഇത് വളരെ വർഷങ്ങളായിട്ട് സന്തോഷം വരുന്നതിനാക്കി തീർത്തിട്ടുണ്ട്.
എവറി ഡേ ഐ എം അവെയർ ഓഫ് മൈ ഓൺ ഷോർട്ട് കമ്മിങ്.
ഓരോ ദിവസവും എന്റെ ആത്മീയമായ പരിമിതിയെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്.
ദർ ഇസ് നോട്ട് എ ഡേ ദറ്റ് ഗോസ് ബൈ മൈ ലൈഫ് വിതൌട്ട് മൈ റിപ്പെന്റിംഗ് ഓഫ് സംതിങ് ദറ്റ് ഐ സീ ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിൽ കാണുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അനുദവിക്കാത്ത ഒരു ദിവസം
പോലും
കടന്നുപോയിട്ടില്ല. ഒരൊറ്റ ദിവസം പോലും കടന്നുപോയിട്ടില്ല.
മേഡ് മീ എൻ എക്സ്ട്രീംലി ഹാപ്പി മാൻ.
അതുകൊണ്ട് അതെന്നെ ഒരു സദാ സന്തുഷ്ടനായ പൂർണ്ണരല്ലാത്ത ആളുകളുടെ ഇടയിലാണ് ഞാൻ കഴിയുന്നത്. പക്ഷെ അതുകൊണ്ട് എന്റെ സന്തോഷം നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ആയി തീരുവാനായിട്ട്
കഴിയും.
മറ്റുള്ളവരെ വിസ്മരിച്ചാലും
ഐ സീ മൈ നീ
കർത്താവെ, ഞാൻ എന്റെ ആത്മീയ
യാചകനെ
എപ്പോഴും തന്റെ പാത്രത്തിൽ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെ എന്റെ ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ച് ഞാൻ സദാ ബോധവാനായിരുന്നാലും.
യുനോ ഐ ബിലീവ് ദർ ആർ മെനി ഹസ്ബൻഡ്സ് ഹൂസ് വൈവ്സ് ആർ നോട്ട് കൺവേർട്ടഡ് ബിക്കോസ് ദേ ആർ നോട്ട് ലൈക് ദിസ്.
പല ഭർത്താക്കന്മാരുടെ ഈ ഭാര്യമാര് സത്യത്തിൽ മനം തിരിയാത്തതിന് കാര്യം ഭർത്താക്കന്മാർ ഇതുപോലെ
ആയിരിക്കില്ല.
അത് മാത്രമായിരിക്കില്ല ഒരു പക്ഷെ കാരണം.
Could be one reason.
ഒരു കാരണം അതായിരിക്കാം.
Has sometimes had some mother will call their 12-year-old son.
ചിലപ്പോൾ അമ്മമാരെ ഒരു 12 വയസ്സുള്ള ഒരു മകനോട് പറയും,
Dear brother Zach, please pray for him.
Zach ഇതിനു വേണ്ടി
പ്രാർത്ഥിക്കണം.
അവൻ എന്നെ അനുസരിക്കുന്നു.
Doesn't study properly.
അവൻ വേണ്ടതുപോലെ പഠിക്കുന്നില്ല.
And I feel like praying for the mother.
സത്യത്തിൽ അപ്പോൾ എനിക്ക് തോന്നുക ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്.
I say, if you humiliate your son like this in presence of a stranger, he's only going to be worse from tomorrow onwards.
ഒരു അപരിചിതന്റെ മുമ്പിൽ വെച്ച് നീ നിന്റെ മകനെ ഇതുപോലെ അവമാനിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവന്റെ കാര്യം നാളെ മുതൽ കൂടുതൽ വഷളായി പോകുകയല്ലേ ഉള്ളൂ.
I have only to pray for the parents of such children.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്.
സോ ഇഫ് എ പേഴ്സൺ ഇസ് നോട്ട് അവെയർ ഓഫ് ദെയർ ഓൺ നീഡ്, ദേ തിങ്ക് മൈ ചിൽഡ്രൻ ആർ ലൈക് ദിസ് ആൻഡ് മൈ ഹസ്ബൻഡ് ഇസ് ലൈക് ദിസ് മൈ വൈഫ് ഇസ് ലൈക് ദിസ്, ഇറ്റ് വിൽ നെവർ ഗെറ്റ് ബെറ്റർ.
സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ എപ്പോഴും എന്റെ മകൻ അങ്ങനെ ആയിരിക്കുന്നില്ല, ഭാര്യ അങ്ങനെ ആയിരിക്കുന്നില്ല, ഭർത്താവ് അങ്ങനെ ആയിരിക്കുന്നില്ല എന്ന് പറയും. കാര്യങ്ങളൊന്നും മെച്ചപ്പെടുകയില്ല.
Let's say you remain in poverty of spirit for 30 years.
ആത്മീയ ദാരിദ്ര്യത്തിലെ 30 വർഷം ഇരിക്കുന്നുവെങ്കിൽ.
And your husband never gets converted.
നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും മനം തിരിയുന്നില്ല.
And your wife never gets converted perhaps.
നിങ്ങളുടെ ഭാര്യ ഒരിക്കലും മനം തിരിയുന്നില്ല.
You would have spent those 30 years in an extremely profitable way.
പക്ഷേ ആ 30 വർഷം നിങ്ങൾ ഏറ്റവും പ്രയോജനകരമായ വിധത്തിൽ
ചെലവഴിച്ചു. Maybe you'll die like that.
നിങ്ങൾ ആ വിധത്തിൽ അങ്ങ് മരിച്ചു.
Without seeing your husband or wife converted, never mind.
നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മനം തിരിയുന്നത് കാണാൻ ഒക്കാതെ നിങ്ങൾ മരിച്ചുപോയി എന്നിരിക്കട്ടെ.
But you would have fulfilled the will of God on earth.
പക്ഷേ നിങ്ങളുടെ ഭൂമിയിൽ ഇവിടെ ദൈവഹിതം നിങ്ങൾ
നിറവേറ്റിക്കും.
അതേസമയം മറ്റുള്ളവരെ സദാ വിമർശിച്ചുകൊണ്ടിരുന്നാലേ നിങ്ങളെ ഭൂമിയിൽ ഒരിക്കലും ദൈവഹിതം നിറവേറ്റുക.
യു സീ യുവർ ഓൺ നീഡ്,
സ്വന്തം ആവശ്യം എത്രത്തോളം കാണുമോ,
ദ ലെസ് യു ഹാവ് ടൈം ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് എവരിബഡി എൽസ് ഇൻ ദി വേൾഡ്.
ലോകത്തിലെ മറ്റുള്ളവരുടെ എല്ലാ കുറ്റം കണ്ടുപിടിക്കാനേ നിങ്ങൾക്ക് ഒരിക്കലും സമയം കണ്ടു.
യു മേ സീ സംതിങ് റോങ് ആൻഡ് അവോയ്ഡ് ഇറ്റ്.
നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണുന്നു, അത് ഉപേക്ഷിക്കുന്നു.
You don't go on talking about it.
നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല.
That's number one.
അതാണ് ആദ്യത്തെ.
Then secondly,
രണ്ടാമത്തെ കാര്യം,
it says here, happy are those who mourn or weep.
ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും.
Now there is a so called revival going on in some churches called a laughing revival where everybody falls down and starts laughing.
ചില സഭകളിൽ ഇപ്പോ അങ്ങനെ ഒരു ഉണർവ് നടക്കുന്നുണ്ട്, തിരിയുടെ ഒരു ഉണർവ്. അതിലെല്ലാവരും ചിരിക്കുകയും.
I don't believe that's from the Holy Spirit at all.
അത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് ഞാൻ കരുതുന്നില്ല.
Because Jesus spoke more about weeping.
കാരണം കർത്താവ് കൂടുതൽ ദുഃഖിക്കുന്നതിനെ കുറിച്ചും കരയുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്.
He said in Luke 6, woe unto those who laugh.
ചിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് ലൂക്കോസ് 6 പറയുന്നു കർത്താവ്.
Luke chapter 6,
ലൂക്കോസ് 6 അധ്യായം.
He said the same thing about, blessed are you, verse 21, who weep now.
ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ.
You shall laugh one day.
നിങ്ങൾ ചിരിക്കും.
Verse 25, last part. Woe unto you, or a curse unto you, who are laughing now, because later on you'll be mourning and weeping.
ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും എന്ന് 25 വാക്യത്തിൽ പറയും.
So you see, the Bible speaks more about mourning than about laughing.
വേദപുസ്തകം കൂടുതൽ പറയുന്നത് കരയുന്നതിനെ കുറിച്ചല്ല, കരയുന്നതിനെ കുറിച്ചാണ് ചിരിക്കുന്നതിനെ
കുറിച്ച്.
യാക്കോബ് നാലാം അധ്യായത്തിലേക്ക് കടന്നു, അതിന്റെ 19-ാമത്തെ
middle of verse 9, let your laughter be turned into mourning.
നിങ്ങളുടെ ചിരി ദുഃഖമായി സന്തോഷം വിഷാദമായി തീരട്ടെ. 9-10 വാക്യങ്ങൾ.
So it says here much more about mourning in scripture than about laughing.
ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കരയുന്നതിനെ കുറിച്ചാണ് തിരുവെഴുത്തിൽ.
I'm not against laughing.
ഞാൻ ചിരിക്കുന്നതിനെതിരല്ല.
The Bible says it's a time to mourn and it's a time to laugh.
ചിരിക്കാനൊരു കാലം, കരയുവാനൊരു കാലം എന്ന് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്.
But Jesus said, if a man does not mourn, he cannot be happy.
കരയാത്ത ഒരുവന് സന്തോഷവാനായിരിക്കാൻ കഴിയില്ല.
See this. Happy, verse Matthew 5:4, are those who mourn.
മത്തായി 5:4 നമ്മൾ കണ്ടത് കരയുന്നവർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ.
That means he's happy.
അവര് സന്തോഷവാന്മാരായിരിക്കും, ദുഃഖിക്കുന്നവർ സന്തോഷവാന്മാരായിരിക്കും.
Mourn about what?
എന്തിനെ കുറിച്ച് ദുഃഖിക്കുന്നവർ?
Not mourn because I lost money.
എനിക്ക് പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കരയുന്നവരല്ല.
Not mourn because I didn't get a promotion.
എനിക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നില്ല എന്നതിനെ കുറിച്ച് കരയുന്നില്ല.
Not mourn because I can't build a house when everybody else is building their houses.
മറ്റുള്ളവരൊക്കെ വീട് പണിയുന്നു, എനിക്കൊരു വീട് പണിയാൻ കഴിയുന്നില്ല എന്നതിനെ കുറിച്ചല്ല.
All that is stupid things we can mourn about.
അതൊക്കെ നമുക്ക് കരയാൻ കഴിയുന്ന അസംബന്ധമായ കാര്യങ്ങളാണ്.
We'll never be happy if we mourn for those things.
ആ കാര്യങ്ങൾക്ക് വേണ്ടി നാം ദുഃഖിച്ചാലേ കരഞ്ഞാലേ നമുക്ക്.
But there's one thing we can mourn about.
എന്നാൽ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദുഃഖിക്കാനായിട്ട്.
Lord, I'm not yet like Jesus.
കർത്താവേ, ഞാൻ ഇപ്പോഴും യേശുവിനെ പോലെ
ആയിട്ടില്ല. I did not behave in a Christ-like way in that situation.
ഒരു ക്രിസ്തുതുല്യമായ ഒരു ഒരു പെരുമാറ്റമല്ല ആ സന്ദർഭത്തിൽ എന്നിൽ നിന്നും ഉണ്ടായത്.
You may ask me, you mean to say we have to behave in a Christ-like way throughout the day?
ജീവിതത്തിലെ എല്ലാ ദിവസവും എല്ലാ സമയത്തും ക്രിസ്തുതുല്യമായ ഒരു മനോഭാവത്തിലെ പെരുമാറ്റത്തിലെ മുന്നോട്ട് പോകുവാൻ
കഴിയും.
അങ്ങനെയാണോ തിരുവെഴുത്ത് പറയുന്നത്? കഴിയുമെന്നാണോ കഴിയില്ല എന്നാണോ?
കഴിയുന്നല്ല. Is that God's will?
അത് ദൈവത്തിന്റെ ഹിതമാണെന്നാണോ ഹിതമല്ലെന്നാണോ?
It is God's will.
അതാണ് ദൈവത്തിന്റെ.
1 John 2:6 says, if you say you are in Christ, you must walk as he walked.
ക്രിസ്തുവിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് 1 യോഹന്നാൻ 2 നമ്മൾ കാണുന്നു. 2:6.
സോ എവ്രി ഡേ ഐ മസ്റ്റ് വാക്ക് ആസ് ജീസസ് വാക്ക്.
ഓരോ ദിവസവും യേശു നടന്നതുപോലെ ഞാൻ നടക്കേണ്ടതായിട്ടുണ്ട്.
ഐ മസ്റ്റ് സ്പീക്ക് ടു എവ്രിബഡി ദ വേ ജീസസ് വുഡ് സ്പീക്ക്.
യേശു ക്രിസ്തു സംസാരിക്കുമായിരുന്നതുപോലെ ഞാൻ എല്ലാവരോടും സംസാരിക്കണം.
ഐ മസ്റ്റ് ലുക്ക് അറ്റ് പീപ്പിൾ ദ വേ ജീസസ് ലുക്ക്ഡ് അറ്റ് ദം.
ആളുകളെ യേശു നോക്കിയതുപോലെ ഞാൻ നോക്കണം.
ഐ മസ്റ്റ് ലുക്ക് അറ്റ് മണി ദ വേ ജീസസ് ലുക്ക്ഡ് അറ്റ് മണി.
പണത്തെ യേശു എങ്ങനെ നോക്കുമായിരുന്നു അതുപോലെ ഞാൻ വീക്ഷിക്കണം.
Men must look at women the way Jesus looked at women.
യേശു ക്രിസ്തു സ്ത്രീകളെ നോക്കിയതുപോലെ പുരുഷന്മാര് സ്ത്രീകളെ നോക്കണം.
That's God's word.
അത് ദൈവവചനമാണ്.
And we find not even one day we have lived like that.
ഒരു ദിവസം പോലും നാം അങ്ങനെ ജീവിക്കുന്നില്ല എന്ന് നാം കണ്ടെത്തി.
At least I find that in my life.
ഒരുപക്ഷെ എത്ര കുറഞ്ഞ ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടെത്തുന്നുണ്ട്.
So what do I do? So what do I do?
അങ്ങനെ വരുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്?
I must mourn.
ഞാൻ കരയുന്നു.
If you don't mourn,
നിങ്ങൾ കരയുന്നില്ലെങ്കിൽ,
that means you are happy with your defeated, substandard, useless condition.
നിങ്ങളുടെ പരാജയപ്പെട്ട, നിലവാരം കുറഞ്ഞ, തോൽവി അടഞ്ഞ ആ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ സന്തുഷ്ടനായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
You have no goal.
നിങ്ങൾക്കൊരു ലക്ഷ്യം.
Or your goal is not a biblical goal.
അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു വേദപുസ്തകപരമായ അനുസരണമായ ഒരു ലക്ഷ്യം.
Your goal may be just I must be a little better than the other believers around me.
എന്റെ ചുറ്റുമുള്ള വിശ്വാസികളിൽ നിന്ന് അല്പം കൂടെ ഭേദപ്പെട്ട ഒരു ജീവിതം നയിക്കണം എന്നുള്ളതായിരിക്കാം നിങ്ങൾ.
I tell you that's not my goal.
എന്റെ ലക്ഷ്യം അതല്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു.
My goal is to speak to every person on earth exactly like Jesus spoke.
ഭൂമിയിലുള്ള എല്ലാവരോടും യേശു ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കുക.
To write every letter like Jesus would write a letter.
യേശു ക്രിസ്തു എഴുതുമായിരുന്നതുപോലെ ഓരോ എഴുത്തും എഴുതുക.
Look at money like Jesus looked at money.
യേശു പണം കൈകാര്യം ചെയ്തതുപോലെ ഞാൻ.
Everything like Jesus would do.
യേശു ക്രിസ്തു ചെയ്യുമായിരുന്നതുപോലെ എല്ലാത്തിനും.
And because that is my goal.
അതെന്റെ ലക്ഷ്യമായിരിക്കുന്നിടത്തോളം.
I have plenty of opportunity to mourn.
അതെന്റെ ലക്ഷ്യമായിരിക്കുന്നിടത്തോളം എനിക്ക് കരയാന ധാരാളം അവസരങ്ങളുണ്ട്.
And because I mourn.
ഞാൻ കരയുന്നത് കൊണ്ട്.
According to this word, I've experienced I'm happy.
അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിക്കും, ഞാൻ സന്തുഷ്ടനായിരിക്കും.
The Bible says that.
വേദപുസ്തകം ദുഃഖിക്കുന്നവർ
comforted.
അവർക്ക് ആശ്വാസം ലഭിക്കും.
The Holy Spirit comforts them.
പരിശുദ്ധാത്മാവ് അവരെ ആശ്വസിപ്പിക്കും.
So you see, it doesn't depend on your wife or your husband.
അപ്പോഴെ കാര്യങ്ങളെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ അല്ല,
it depends entirely on you.
നിങ്ങളെ മാത്രമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്.
Don't say I am not happy, brother, because I got a miserable wife.
ഓ സഹോദര, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നില്ല, കാര്യം എന്റെ ഭാര്യ
or my children are not behaving properly.
എന്റെ കുഞ്ഞുങ്ങൾ വേണ്ട വിധത്തിൽ
പെരുമാറുന്നില്ല. My husband is always troubling me.
എന്റെ ഭർത്താവ് എന്നെ സദാ ഉപദ്രവിക്കുന്നു.
No.
അങ്ങനെ
പറയും. You are not happy because you are not poor in spirit.
നീ സന്തുഷ്ടയല്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ ആത്മാവിനെ ദരിദ്രനാണ്.
You are not happy because you don't mourn.
നീ കരയുന്നില്ല എന്നാണ് അതിനർത്ഥം.
That's the reason. It's got nothing to do with the people around me.
നമുക്ക് ചുറ്റുമുള്ള ആളുകളല്ല ഇത്
അധിഷ്ഠിതം.
പക്ഷെ എന്റെ സന്തോഷത്തെ എടുത്തു കളവാൻ അവർക്ക്
ആവുന്നു.
അവർക്ക് എന്റെ ആരോഗ്യം എടുത്തു കളയാൻ എന്നെ കൊല്ലുവാൻ കഴിയും, പക്ഷേ എന്റെ സന്തോഷം എടുത്തു കളയുവാനെ
കഴിയും.
എന്റെ പണം എടുത്തു കളയുവാനെ
കഴിയും.
എന്റെ അംഗീകാരം, എന്റെ ബഹുമാനം എടുത്തു കളയുവാനെ
കഴിയും. Take my happiness.
പക്ഷേ എന്റെ സന്തോഷം,
that depends only on these things.
ഈ കാര്യങ്ങളിലാണ് അത്.
I must be poor in spirit. I must mourn.
ഞാൻ ആത്മാവിലെ ദരിദ്രരായിരിക്കണം.
The third thing Jesus spoke here is about being gentle.
മൂന്നാമത് യേശു ക്രിസ്തു പറയുന്നത് സൗമ്യതയെ കുറിച്ചാണ്.
Now many times the Lord has spoken to my heart. In my younger days particularly.
പല പ്രാവശ്യം യേശു ക്രിസ്തു ഈ കാര്യം എന്റെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് എന്റെ യൗവനകാലത്ത്.
That the same thing I said could have been said in a gentle way.
ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ കൂടുതൽ ഒരു സൗമ്യതയുടെ ആത്മാവിൽ എനിക്ക് പറയാൻ.
Whether it's to a brother,
ഒരു സഹോദരനോടായിരിക്കും,
or to a child,
ഒരു കുഞ്ഞിനോടായിരിക്കും,
or to my wife,
അല്ലെങ്കിൽ എന്റെ ഭാര്യയോടായിരിക്കും,
or to anyone,
ആരോടായാലും.
You know, we want to convey a certain message.
നാം എപ്പോഴും എന്തെങ്കിലും ഒരു സന്ദേശം മറ്റൊരാൾക്ക് പകരുവാനേ തുടങ്ങും.
And we can do it in one of two ways.
നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം.
We can go about it in a harsh way.
അതിനെക്കുറിച്ച് വളരെ കഠോരമായ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും.
You can tell your marriage partner,
നിങ്ങളുടെ ജീവിത പങ്കാളിയോട്,
you are like that, your parents are like that, and they didn't bring you up properly, and that's why you do these stupid things.
നീ ഇങ്ങനെയാണ്, നിന്റെ മാതാപിതാക്കൾ അങ്ങനെയാണ്, അവർ നിന്നെ വേണ്ട വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്.
Or,
അല്ലെങ്കിൽ
we can say the same message,
അല്ലെങ്കിൽ ഇതേ സന്ദേശം തന്നെ,
in a gentle way,
ഒരു വ്യത്യസ്തമായ സൗമ്യതയുടെ ആത്മാവോടെ പറയാൻ
കഴിയും. We can say it with humility.
നമുക്ക് താഴ്മയിലെ അത് പറയുവാനായിട്ട് കഴിയും.
You know, I think we could do that in a better way.
ഒരുപക്ഷെ നിനക്ക് അത് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാമായിരുന്നു.
You know, the Bible says in Hebrews chapter 5,
എബ്രായർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിലെ ബൈബിളില് നാം കാണുക.
What is the secret of dealing gently with other people?
മറ്റുള്ളവരോട് സൗമ്യതയോടെ പെരുമാറുന്നതിന്റെ പിന്നിലുള്ള കാരണം,
particularly if the other person is ignorant,
പ്രത്യേകിച്ച് മറ്റേയാൾ അതിനെക്കുറിച്ച് അറിയില്ലാത്തവനായിരിക്കുമ്പോൾ,
and misguided, verse 2,
അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകുന്നവനാണെങ്കിൽ, രണ്ടാമത്തെ,
supposing your wife is ignorant and misguided,
അത് അറിവുമില്ല വഴിതെറ്റിപ്പോകുന്നവളുമാണ് നിങ്ങളുടെ,
or your husband is ignorant and misguided,
അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് അറിവില്ലാത്തവനും
വഴിതെറ്റിപ്പോകുന്നവരും,
അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ അറിവില്ലാത്തവരും വഴിതെറ്റിപ്പോകുന്നവരുമാണ്.
It says in verse 1, അതിന്റെ every high priest is taken from among men,
മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും.
And such a high priest, even though he's a leader, he is able to deal gently with the ignorant and gently with the misguided for one reason. He's got the same weakness himself.
മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും അവരോട് വളരെ സൗമ്യതയോടെ പറയുവാനായിട്ട് കഴിയും.
Why?
എന്തുകൊണ്ടാണ്?
He's got the same weakness himself.
കാരണം അതേ ബലഹീനത അവനിലും ഉണ്ട്. ഒന്നും രണ്ടും വാക്യങ്ങൾ.
So, who is the person who corrects in a harsh way?
ആരാണ് വളരെ കഠോരമായ രീതിയിൽ ഒരു തെറ്റ് തിരുത്തുന്നത്?
One who doesn't have any weakness.
ഒരു ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവൻ, ശരിയുടെ ആൾരൂപമായിരിക്കുന്നവനാണ് അങ്ങനെ പെരുമാറുന്നത്.
Anybody like that here?
അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
Then how do we manage to speak so harshly if we all see weaknesses in ourselves?
നമ്മൾ തന്നെ നാം തെറ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കഠോരമായിട്ട് പെരുമാറാനായിട്ട് കഴിയും?
That person's weakness may be in one area, mine may be in another.
ആളിന്റെ ബലഹീനത ഒരു മേഖലയിലായിരിക്കാം, മറ്റൊരു മേഖലയിലെ ബലഹീനത എനിക്കുമുണ്ട്.
You may get zero in mathematics, I get zero in physics.
അവന് പൂജ്യം ഗണിതശാസ്ത്രത്തിൽ കിട്ടുമ്പോൾ എനിക്ക് രസതന്ത്രത്തിലോ ഊർജ്ജതന്ത്രത്തിലോ പൂജ്യം കിട്ടും.
That's how it is.
ഇത് അങ്ങനെയാണ് കാര്യങ്ങൾ.
One person is strong in one subject, another person is strong in another subject.
ഒരാള് ഒരു കാര്യത്തിൽ മെച്ചമായിരിക്കും, മറ്റൊരാള് മറ്റൊരു വിഷയത്തിലായിരിക്കും മെച്ചമായിരിക്കും.
You've got some weakness.
എല്ലാവർക്കും എന്തെങ്കിലും ബലഹീനതയുണ്ട്.
And if you look at your life, you'll see some weakness.
നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ബലഹീനത.
Your wife, your husband's weakness is not in the same area.
നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ബലഹീനത അതേ മേഖലയിലായിരിക്കണമെന്നില്ല.
But if you recognize your weakness, you'll be gentle.
അതേസമയം നിങ്ങൾ നിങ്ങളുടെ ബലഹീനത കണ്ടെത്തിയാൽ നിങ്ങൾ വളരെ സൗമ്യതയോടെ പെരുമാറും.
It says here the high priest has to offer sacrifice for that person's sins and for his sins.
ഇവിടെ മഹാപുരോഹിതൻ മറ്റുള്ളവന്റെ പാപത്തിനും തന്റെ പാപത്തിനും വേണ്ടി യാഗം കഴിക്കുന്നു എന്നാണ് പറയുന്നത്.
That's what helps us to be gentle with people.
ആളുകളോട് സൗമ്യതയോടെ പെരുമാറുവാൻ അത് നമ്മെ സഹായിക്കും.
Now when we are young,
നാം ചെറുപ്പമായിരിക്കുമ്പോൾ
we're not gentle.
നാം സൗമ്യരായിരിക്കില്ല.
We are hard.
നമ്മൾ വളരെ
കഠിനരായിരിക്കും. I know how it was in my life.
എന്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം.
I listen to my own tape of what I spoke 10 years ago and I'm ashamed.
10 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ടേപ്പിനെ കേട്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് കേട്ടിട്ട് അതിനെക്കുറിച്ച് ലജ്ജാലുവാകാറുണ്ട്.
There's nothing wrong in what I said.
ഞാൻ അന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നല്ല.
I hold the same doctrine today.
അതേ ഉപദേശം തന്നെയാണ് ഞാൻ ഇന്ന്
പ്രസംഗിക്കുന്നത്.
അതേ കാര്യം തന്നെയാണ്
ഇന്ന് ഞാൻ ashamed of the way I spoke.
പക്ഷേ അന്ന് പറഞ്ഞ ആ രീതിയെ ഓർത്ത് ഞാൻ
ലജ്ജിച്ചു. We are so hard when we are young.
നാം ചെറുപ്പമായിരിക്കുമ്പോഴേ വളരെ കഠോരമായ രീതിയിൽ ഗൗരവമായിട്ടാണ് കാര്യങ്ങൾ
പറയുന്നത്. The closer we get to God,
ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ,
the more we realize how weak we are.
നാം എത്രത്തോളം ബലഹീനരാണെന്ന് നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ട്,
we are really nothing.
നാം ഒന്നുമില്ല എന്ന് നാം കണ്ടെത്തും.
God is so holy.
ദൈവം അത്രയേറെ വിശുദ്ധനാണ്.
So great.
വളരെ വലിയവനാണ്.
The difference between me and other people is very little.
അതേസമയം ഞാനും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറച്ചേ ഉള്ളൂ.
Then you see we are so hard in correcting something.
അങ്ങനെയുണ്ടെങ്കിൽ മറ്റൊരാളുടെ തെറ്റ് തിരുത്തുമ്പോൾ അത്രയേറെ ഗൗരവും അത്രയേറെ കഠോരതയും.
You are far away from God.
നിങ്ങൾ ദൈവത്തിൽ നിന്ന് എത്രയേറെ അകലുമോ.
You think the distance between you and that other person is very great. You are so spiritual and he's not so spiritual.
നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലും തോറും നിങ്ങളും മറ്റൊരുവനും തമ്മിലുള്ള അകലവും വർദ്ധിച്ചു വരും. നിങ്ങൾ വളരെ ആത്മീയനായും അവൻ
ആത്മീയനായും. You are hard on other people. That is a proof that you are far away from God.
നിങ്ങൾ മറ്റൊരാളോട് കഠോരമായി പെരുമാറുമെങ്കിൽ അത് തെളിയിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നു എന്നാണ്.
The closer you get to God, the more gentle you will be in correcting people.
ദൈവത്തോട് നിങ്ങൾ എത്രത്തോളം അടുത്ത് നിൽക്കുമോ മറ്റുള്ളവരെ ക്രമപ്പെടുത്തുന്നത് കൂടുതൽ സൗമ്യതയിലായിരിക്കും.
Blessed, happy are the gentle.
സൗമ്യതയുള്ളവർ സാധ്യമാണ്.
That's the third thing Jesus said.
അതാണ് യേശുക്രിസ്തു പറഞ്ഞ മൂന്നാമത്തെ കാര്യം.
Then Jesus said in verse 6,
ആറാമത്തെ വാക്യത്തിൽ
പറയുന്നു,
നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആറാമത്തെ വാക്യം.
Now when we think of righteousness, we usually think only of paying our taxes and not giving bribes and things like that.
നീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടാക്സ് കൃത്യമായിട്ട് കൊടുക്കുക, നമ്മൾ കൈക്കൂലി കൊടുക്കാതിരിക്കുക,
ഇങ്ങനെയുള്ള
ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്.
Let me tell you something.
പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ.
Which may be a new revelation to some of you.
അതൊരു പക്ഷേ നിങ്ങളിൽ പലർക്കും ഒരു പുതിയ വെളിപ്പാടായിരിക്കും.
In the New Testament, righteousness means love.
പുതിയ നിയമത്തിലെ നീതി എന്ന് പറയുന്നത് സ്നേഹമാണ്.
Did you know that?
നിങ്ങൾക്കത് എത്ര പേർക്കറിയാം?
Paul says, I don't want the righteousness of the law.
ഞാൻ ന്യായപ്രമാണപ്രകാരമായിട്ടുള്ള ഒരു നീതി എനിക്ക് വേണമെന്നില്ല എന്ന്.
Do you know that you can keep all the 10 commandments without loving a person?
മറ്റൊരാളെ സ്നേഹിക്കാതെ തന്നെ 10 കൽപ്പനകളും പൂർണ്ണമായിട്ട് അനുസരിക്കുവാനേ കഴിയും എന്ന് പൗലോസ്
പറയുന്നു. I can keep the 10 commandments without loving God also.
ദൈവത്തെ പോലെ സ്നേഹിക്കാതെ 10 കൽപ്പനകളും.
What are the 4 commandments concerning God?
ദൈവത്തെ സംബന്ധിച്ച ആദ്യത്തെ നാല് കൽപ്പനകൾ ഏതൊക്കെയാണ്?
I am the Lord your God. You shall have no other gods but me.
ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്.
You shall not take the name of the Lord in vain. Don't take the Lord's name in vain.
ദൈവനാമം വൃഥാ.
You shall not have any idols.
നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ ഉണ്ടാകരുത്.
And keep the Sabbath day holy.
നിങ്ങളുടെ ശബത്ത് ദിനത്തെ വിശുദ്ധീകരിക്കാൻ.
Do I need to love God to do any of these 4 things?
ഈ നാല് കാര്യങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കണമെന്ന്.
I can keep these 4 commandments for 100 years without loving God.
ഒരു 100 വർഷം ഈ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യും.
Okay, then you go to the 6 commandments concerning man.
മനുഷ്യനെ സംബന്ധിക്കുന്ന അടുത്ത 6 കൽപ്പനകൾ നോക്കുക.
Honor your father and mother.
നിങ്ങളുടെ മാതാപിതാക്കളെ
ബഹുമാനിക്കുക.
മാതാപിതാക്കളെ സ്നേഹിക്കാതെ തന്നെ അവരെ ബഹുമാനിക്കുവാനേ കഴിയും.
ഷുവർ,
തീർച്ചയായും.
ഡോണ്ട് സ്റ്റീൽ,
മോഷ്ടിക്കരുത്.
യു കൻ ഡു ദാറ്റ് വിതൗട്ട് ലവിംഗ് പീപ്പിൾ.
ആളുകളെ സ്നേഹിക്കാതെ തന്നെ മോഷ്ടിക്കാതെ.
ഡോണ്ട് കിൽ,
കൊലപ്പെടുത്തരുത്.
ഡോണ്ട് കമ്മിറ്റ് അഡൾട്ടറി,
വ്യഭിചാരം ചെയ്യരുത്.
ഡോണ്ട് ബെയർ ഫാൾസ് വിറ്റ്നസ്,
കള്ളസാക്ഷ്യം പറയരുത്.
And don't desire anything that belongs to your neighbor.
അന്യന്റെ ഒന്നും ആഗ്രഹിക്കരുത്.
All these commandments you can keep without love.
ഈ 10 കൽപ്പനകളും സ്നേഹമില്ലാതെ തന്നെ നിങ്ങൾ ആചരിക്കുവാനായിട്ട്.
Yes or no? You agree with me or not?
നിങ്ങൾ എന്നോട് യോജിക്കുന്നുവോ ഇല്ലേ?
Are you asleep? Yes or no? Right. Paul said, I don't want that righteousness.
എനിക്ക് അങ്ങനെ ഒരു നീതി ആവശ്യമില്ല എന്നാണ് പോലും.
I don't want that righteousness of the law.
ന്യായപ്രമാണത്തിന്റെ അങ്ങനെ ഒരു നീതി.
I want the righteousness of God.
എനിക്ക് ദൈവത്തിന്റെ നീതിയാണ് ആവശ്യം.
What is the difference?
എന്താണ് തമ്മിലുള്ള
വ്യത്യാസം? I do the same thing, but I do it out of love.
ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു, പക്ഷേ അത് സ്നേഹത്തിലാണ് ചെയ്യുന്നത്.
I am freed from the law.
ഞാൻ ന്യായപ്രമാണത്തിൽ നിന്ന്
മോചനം. I want to do it out of love. I want to do it out of love.
ഞാൻ സ്നേഹത്തിൽ ഇതേ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
Like I heard of a married couple who went for counseling to a marriage counselor.
ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ ഉപദേശത്തിനായിട്ട് ചെന്ന ജീവിത രണ്ടുപേരെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. മനഃശാസ്ത്രജ്ഞന് ഭാര്യയോട് ചോദിച്ചു, നീ ആ ഭർത്താവിനെ
സ്നേഹിക്കുന്നു?
അവൾ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ബൈബിൾ പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്.
Yeah, she loved her husband.
അവള് അവളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നു.
According to the Bible, love your enemy.
വേദപുസ്തകമാണ് അതിന് ആധാരമായിട്ട് അവൾ പറഞ്ഞത്.
But do you think she was keeping the right, did she have the righteousness of God or the righteousness of the law? What do you think?
അവള് ദൈവത്തിന്റെ നീതിയാണോ പാലിക്കുന്നത് അതോ ന്യായപ്രമാണത്തിന്റെ നീതിയാണോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?
You can submit your husband with the righteousness of the law.
ന്യായപ്രമാണത്തിന്റെ ഒരു ആത്മാവിൽ നിങ്ങൾക്ക് ഭർത്താവിനെ
കീഴടക്കാൻ. You take the letter of the law. You take the letter of the law and try to keep it.
ന്യായപ്രമാണത്തെ അക്ഷരപ്രകാരം അനുഷ്ഠിച്ചുകൊണ്ട്.
Do you know that I have sometimes recommended to some wives to stay in a separate house from their husband?
ഞാനെ ചില ഭാര്യമാരോട് ഭർത്താക്കന്മാരിൽ നിന്ന് വേറിട്ട് മറ്റൊരു വീട്ടിൽ പാർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം.
Where the husband was beating the wife so much, her life was in danger.
ഭർത്താവ് ഭാര്യയെ അത്രയേറെ ഉപദ്രവിക്കും, ഭാര്യയുടെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന്.
Don't live in a separate house. Don't live with him.
മറ്റൊരു വീട്ടിൽ പോയി പാർക്ക്.
I'm not talking about divorce. You should never divorce, but stay separately.
വിവാഹ മോചനം നേടാനല്ല ഞാൻ പറയുന്നത്, പക്ഷെ സ്വതന്ത്രമായി പാർക്കുവാനാണ്.
If a woman's husband gets AIDS, I will tell her to live separately all her life.
ഒരു ഭർത്താവിന്റെ ഒരു ഭാര്യയുടെ ഭർത്താവിന് എയ്ഡ്സ് ഉണ്ടെങ്കിൽ ആ ഭാര്യയോട് ഞാൻ ഉപദേശിക്കുന്നത് തനിയെ ജീവിക്കുവാനാണ്.
You can't live as husband and wife with a man who is careless enough to go and get AIDS.
എയ്ഡ്സ് ഉള്ള ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല.
See, that is stupid to blindly obey scripture which says, I just do. God has not made you like a doormat for other people to just rub their legs on. That is not the meaning of taking up the cross.
തിരുവെഴുത്ത് അതിനെ അക്ഷരപ്രകാരം അനുസരിക്കുമ്പോൾ അതിനെ ഒരു ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ അനുസരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ആൾ കൂച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ ഒരു ചവിട്ടുമത്ത പോലെ ഉപയോഗിക്കുക എന്നുള്ളതല്ല.
You know what Jesus said? What Jesus did when they slapped him on one cheek?
അവരെ ഒരു കരണത്തടിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ?
Did he turn the other cheek? Yes or no?
യേശു ഉടനെ മറ്റേ കണ്ണ് തടിക്കാൻ വേണ്ടി അത് കാണിച്ചു കൊടുത്തു.
You say he didn't practice what he preached.
താനെ പ്രസംഗിച്ച കാര്യം താനെ പ്രായോഗികമാക്കിയില്ല.
See, one who goes by the letter of the law will even accuse Jesus.
അതെ, അതിന്റെ അർത്ഥം ഇതിനെ അക്ഷരപ്രകാരം അനുസരിക്കുന്ന ആളുകളെ യേശു ക്രിസ്തുവിനെ പോലെ.
Jesus said, what the words I speak to you are spirit and life.
ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങളെ ജീവനും ആത്മാവും ആകുന്നു.
You know what he said? He said, if I have done what is right, why do you slap me?
ഞാൻ ശരി ചെയ്തെങ്കിൽ, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അടിച്ചു എന്നാണ് യേശുക്രിസ്തു തിരിച്ചു ചോദിച്ചത്.
Can a wife talk like that to her husband?
ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് അങ്ങനെ ചോദിക്കുവാനേ കഴിയും?
If she talks like that to her husband, will she be Christ-like or not?
അവൾ അങ്ങനെ ചോദിച്ചാൽ അവൾ ക്രിസ്തുതുല്യാണോ അല്ലേ?
100% Christ like, because that's what Jesus himself did.
100% ക്രിസ്തുതുല്യാണ് കാര്യം, യേശു ക്രിസ്തു അങ്ങനെ ചോദിച്ചല്ലോ.
So there is a stupid obedience to the letter of the law. Paul said, I don't want it. I've finished with that. That's all Old Testament.
അപ്പോ ഈ കാര്യങ്ങളെ അതിന്റെ ഒരു അക്ഷരപ്രകാരം അനുസരിക്കുക എന്നുള്ളതല്ല. പൗലോസ് അത് മടുത്തു, അത് അങ്ങനെ ചെയ്യുന്നില്ല.
I see the spirit of the word of God.
ദൈവവചനത്തിന്റെ ആത്മാവ് ഞാൻ കണ്ടെത്തുന്നു.
Righteousness is love.
നീതി എന്ന് പറയുന്നത് നീതി.
Hunger and thirst for this love of God.
ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കണം.
I believe there must be a constant hunger and thirst in our hearts for that.
നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു നിരന്തരമായ വിശപ്പും ദാഹവും.
Now if you want one more proof of this, I don't have time to show it to you.
മറ്റൊരു ഉദാഹരണമുണ്ട്, എനിക്ക് അത് കാണിക്കുവാനേ സമയമില്ല.
There are two places in the New Testament where it speaks of the breastplate. What is the word for breastplate?
കവചത്തെ കുറിച്ച് പറയുന്ന രണ്ട് ഭാഗങ്ങൾ.
Ephesians 6 it says the breastplate of righteousness.
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് നീതിയുടെ കവചത്തെ കുറിച്ച് പറയുന്നു.
And in 1 Thessalonians 5 it says the breastplate of faith and love.
വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മാർക്കറ്റെ കുറിച്ച്
സെയിം ബ്രസ്റ്റ്പ്ലേറ്റ്.
രണ്ടും ഒന്ന് തന്നെയാണ് ഫലത്തിലെ.
Righteousness is love in the New Testament.
നീതി സ്നേഹം തന്നെയാണ് പുതിയ
നിയമത്തിൽ. Didn't know that till today, you got a revelation today.
നിങ്ങൾക്ക് ഇന്ന് വരെ അത് അറിഞ്ഞുകൂടായ എന്നെങ്കിൽ ഇന്ന് അതിനെ.
That is the righteousness of God.
ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്.
That's different from the righteousness of the law.
ന്യായപ്രമാണത്തിന്റെ നീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്.
Lord of people who are keeping the letter of the law are legalists.
ന്യായപ്രമാണത്തെ അക്ഷരപ്രകാരം അനുസരിക്കുന്ന പലരും ഒരു ന്യായപ്രമാണത്തിന്റെ ഒരു ഒരു രീതിയിലാണ് കാര്യങ്ങളെ ചെയ്യുന്നത്.
ജീസസ് ഡിഡ് നോട്ട് ലിവ് ബൈ ലെറ്റർ ബൈ ദ ലെറ്റർ.
യേശുക്രിസ്തു ഒരിക്കലും അക്ഷരപ്രകാരം
അക്ഷരം
കൊല്ലുന്നു.
ഐ ഡോണ്ട് വാണ്ട് ടു ഹംഗർ ആൻഡ് തേർസ്റ്റ് ടു കീപ് ദ ലെറ്റർ.
അപ്പോൾ ആത്മാവ് അക്ഷരം അനുസരിക്കുക.
ഐ വാണ്ട് ടു ഹംഗർ ആൻഡ് തേർസ്റ്റ് ടു ലവ് ഗോഡ് വിത്ത് ഓൾ മൈ ഹാർട്ട് ആൻഡ് ടു ലവ് അദേഴ്സ് ആസ് ജീസസ് ലവ് മീ.
ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു.
So that should be the next thing we long for in our home.
നാം നമ്മുടെ വീടുകളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന
കാര്യം നമ്പർ 5
അഞ്ചാമത്തെ കാര്യം
Verse 7
ഏഴാമത്തെ വാക്യത്തിൽ.
There's another very important requirement in our home.
നമ്മുടെ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം.
Blessed are the merciful, for they shall obtain mercy.
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും.
Let me tell you a word of encouragement to all of you married people.
വിവാഹം കഴിച്ചിട്ടുള്ള എല്ലാവരോടും ഒരു ഉത്സാഹത്തിന്റെ വചനമെന്ന നിലയിൽ ഞാൻ ഇത്
പറയുന്നു. And that is that as long as we live on this earth we will make mistakes.
നാം ഈ ഭൂമിയിലെ ജീവിക്കുന്നിടത്തോളം കാലം നാം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും.
There is only one perfect person who never makes mistakes, and that's God.
തെറ്റ് ചെയ്യാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്.
So don't be ashamed to ask forgiveness till the end of your life.
അതുകൊണ്ട് ജീവിതത്തിന്റെ ഒടുവിൽ വരെയും ക്ഷമ ചോദിക്കുന്നതിൽ നിങ്ങൾ നാണിക്കാതിരിക്കുക.
യു മേ സ്പീക്ക് എൻ അൺകൈൻഡ് വേർഡ് ടു യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് ഈവൻ ആഫ്റ്റർ ബീങ് എ ബിലീവർ ഫോർ 30 ഇയേഴ്സ്.
30 വർഷം വിശ്വാസിയായിരുന്ന ശേഷവും നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ കരുണ